മർക്കോസ് അധ്യായം 11. യേശുവും ശിഷ്യന്മാരും യെരുശലേമിലേക്ക് അടുത്തു. അവർ ഒലിവുമലകൾക്കടുത്തുള്ള ബേത്ത്ഫാഗ ബെഥാന്യ ഗ്രാമങ്ങളെ സമീപിച്ചു. യേശു രണ്ട് ശിഷ്യന്മാരെ അവിടെ ചിലത് ചെയ്യാനയച്ചു. യേശു അവരോട് പറഞ്ഞു,
ആ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകൂ. നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എതിർവശത്ത് കെട്ടിയിടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ കാണാം. ഇതുവരെ ആരും അതിന്റെ പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. അതിനെ കെട്ടഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആരെങ്കിലും ഇതിനെ എന്തിനു കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ അയാളോട് പറയുക, ഗുരുവിന് ഈ കഴുതയെ ആവശ്യമുണ്ട്, താമസിയാതെ അവൻ ഇതിനെ തിരികെ തരും.
ശിഷ്യന്മാർ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു വീടിനു മുമ്പിലായി വഴിയിൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് അവർ കണ്ടു. ശിഷ്യന്മാർ കഴുതയെ അഴിച്ചു. അവിടെ നിന്നിരുന്ന ചിലർ ഇത് കണ്ടു. അവർ ചോദിച്ചു,
എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ കഴുതയെ അഴിക്കുന്നത്?
യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ഉത്തരം നൽകി. അവർ കഴുതയെ കൊണ്ടുപോകാൻ ശിഷ്യന്മാരെ അനുവദിച്ചു. ശിഷ്യന്മാർ കഴുതയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കഴുതയുടെ പുറത്ത് വിരിച്ചു. യേശു കഴുതപ്പുറത്ത് കയറിയിരുന്നു. അനേകം പേർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ യേശുവിന്റെ വഴിയിൽ വിരിച്ചു. ചിലർ വയലുകളിൽ നിന്ന് മരച്ചില്ലകൾ വെട്ടി പാതയിൽ വിരിച്ചു. ചിലർ യേശുവിന് മുമ്പേ നടക്കുകയായിരുന്നു. വേറെ ചിലർ യേശുവിന് പിന്നാലെയും നടക്കുകയായിരുന്നു. എല്ലാവരും വിളിച്ചു പറഞ്ഞു,
അവനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ രാജ്യം വരവായി. സ്വർഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തുവിൻ.
യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ച് ദൈവാലയത്തിലേക്ക് പോയി. അവൻ ദൈവാലയത്തിലുള്ളതെല്ലാം നോക്കി. പക്ഷേ അപ്പോൾ തന്നെ നേരം വൈകിയിരുന്നു. യേശു 12 അപ്പസ്തോലന്മാരോടുമൊപ്പം ബെഥാനിയിലേക്ക് പോയി. അടുത്ത ദിവസം യേശുവും ശിഷ്യന്മാരും ബെഥാനി വിട്ടു പോവുകയായിരുന്നു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. യേശു ദൂരത്ത് നിന്ന് ഇലകൾ നിറഞ്ഞ ഒരു അത്തിമരം കണ്ടു. യേശു അതിനടുത്തെത്തി അത്തിപ്പഴമുണ്ടോ എന്ന് പരിശോധിച്ചു. എന്നാൽ ഇല അല്ലാതെ ഒരു പഴം പോലും അതിലുണ്ടായിരുന്നില്ല. അത്തിപ്പഴമുണ്ടാകുന്ന കാലമായിരുന്നില്ല അത്. അതിനാൽ യേശു മരത്തോട് പറഞ്ഞു,
ആരും ഒരു കാലത്തും നിന്റെ പഴം കഴിക്കുകയില്ല.
അവന്റെ ശിഷ്യന്മാർ അത് കേട്ടു. യേശു യെരുശലേമിലേക്ക് പോയി. അവൻ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നവരെ അവൻ പുറത്താക്കി തുടങ്ങി. നാണയം കൈമാറുന്നവരുടെ മേശകൾ അവൻ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും അവൻ മറിച്ചിട്ടു. ദൈവാലയത്തിലൂടെ എന്തെങ്കിലും കൊണ്ടുപോകാൻ അവൻ ആരെയും അനുവദിച്ചില്ല. അനന്തരം അവൻ അവരെ പഠിപ്പിച്ചു. യേശു പറഞ്ഞു,
എന്റെ ഭവനം എല്ലാ രാജ്യക്കാർക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് തിരുവെഴുത്തുകളിലുണ്ട്. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ഭവനം കള്ളന്മാരുടെ ഒളിത്താവളമാക്കുന്നു.
മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇത് കേട്ടു. അവർ യേശുവിനെ കൊല്ലാൻ ഒരു വഴി ആലോചിച്ചു. അവർ യേശുവിനെ ഭയപ്പെട്ടിരുന്നു. എന്തെന്നാൽ അവന്റെ ഉപദേശം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ആ രാത്രിയിൽ യേശുവും ശിഷ്യന്മാരും ആ നഗരം വിട്ടുപോയി. അടുത്ത പുലർച്ചെ യേശു ശിഷ്യന്മാരോടൊത്ത് നടക്കുകയായിരുന്നു. യേശു ശപിച്ച അത്തിമരം വേരുമുതൽ തലപ്പുവരെ ഉണങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. പത്രോസ് ഓർത്തു പറഞ്ഞു,
ഗുരു നോക്കൂ, ഇന്നലെ നീ ആ അത്തിമരത്തെ ശപിച്ചു, ഇന്നത് ഉണങ്ങിയിരിക്കുന്നു.
യേശു പറഞ്ഞു,
ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഈ മലയോട് പോയി കടലിൽ പതിക്ക് എന്ന് പറഞ്ഞാൽ, മനസ്സിൽ സംശയമില്ലാതെ നിങ്ങൾ പറയുന്നത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്കായി അത് ചെയ്തു തരും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക, അവയെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും വല്ല വിരോധവുമുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കുക. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ ചെയ്ത പാപങ്ങളും പൊറുക്കും.
യേശുവും ശിഷ്യന്മാരും വീണ്ടും യെരുശലേമിലേക്ക് പോയി. അവൻ ദൈവാലയത്തിൽ നടക്കുകയായിരുന്നു. മഹാപുരോഹിതരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുത്ത് വന്നു. അവർ യേശുവിനോട് ചോദിച്ചു,
പറയൂ, ഇതെല്ലാം ചെയ്യാൻ നിനക്കെന്ത് അധികാരം? ആരാണ് നിനക്ക് അധികാരം തന്നത്?
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ മറുപടി പറയുക. അപ്പോൾ എന്തധികാരത്തിന്മേലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാം. യോഹന്നാൻ സ്നാനപ്പെടുത്തിയപ്പോൾ ആ സ്നാനം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ വന്നത്?
യേശുവിന്റെ ചോദ്യം അവർ പരസ്പരം ചർച്ച ചെയ്തു.
യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞാൽ യേശു പറയും, എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിച്ചില്ല? എന്നാൽ അത് മനുഷ്യനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മോട് കോപിക്കും.
ഈ നേതാക്കൾക്ക് ജനങ്ങളെ ഭയമായിരുന്നു. യോഹന്നാൻ ഒരു പ്രവാചകനാണെന്നും ജനം കരുതിയിരുന്നു. നേതാക്കൾ പറഞ്ഞു,
ഉത്തരം ഞങ്ങൾക്കറിയില്ല.
യേശു പറഞ്ഞു,
എന്നാൽ ഇതൊക്കെ ചെയ്യാൻ എന്തധികാരമാണ് എനിക്കുള്ളതെന്ന് ഞാനും പറയുകയില്ല.